بسم الله الرحمن الرحيم وإذ أخذنا ميثاقكم لا تسفكون دماءكم ولا تخرجون أنفسكم من دياركم ثم أقررتم وأنتم تشهدون ثم أنتم هؤلاء تقتلون أنفسكم وتخرجون فريقا منكم من ديارهم تظاهرون عليهم بالإثم والعدوان وإن يأتوكم أسارى تفادوهم وهو محرم عليكم إخراجهم أفتؤمنون ببعض الكتاب وتكفرون ببعض فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا ويوم القيامة يردون إلى أشد العذاب وما الله بغافل عما تعملون أولئك الذين اشتروا الحياة الدنيا بالآخرة فلا يخفف عنهم العذاب ولا هم ينصرون ولقد آتينا موسى الكتاب وقفينا من بعده بالرسل وآتينا عيسى بن مريم البينات وأيدناه بروح القدس أفكلما جاءكم
بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സഹോദരന്മാരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കിതാബ് തൗഹീദിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ബാബു മിൻ അശ്-ശിർക്കി അൻ യസ്തഗീസ ബിഗൈറില്ലാഹ് ഔ യദ്ഉ ഗൈറഹു എന്ന അധ്യായത്തിന് കീഴിൽ നൽകിയ ഹദീസുകൾ ആയത്തുകളെയാണ് വിശദീകരിച്ചത്. അധ്യായം മനസ്സിലാക്കുന്നതോടൊപ്പം എന്താണ് ഇസ്തിഗാസ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചിലത് നമ്മൾ സംസാരിക്കുകയും മനസ്സിലാക്കുകയും ഉണ്ടായി. ഈ അധ്യായത്തിൽ ശേഷിക്കുന്നത് ഒരു ഹദീസാണ്. ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇപ്രകാരമാണ് ഹദീസ് നൽകുന്നത്: وروى الطبراني بإسناده أنه كان في زمن النبي صلى الله عليه وسلم منافق يؤذي المؤمنين فقال بعضهم قوموا بنا نستغيث برسول الله صلى الله عليه وسلم من هذا المنافق فقال النبي صلى الله عليه وسلم إنه لا يستغاث بي إنما يستغاث بالله. ഇതിന്റെ അർത്ഥം വറവ തബറാനി ബി ഇസ്നാദിഹി, ഇമാം തബറാനി സനദോടുകൂടി റിവായത്ത് ചെയ്യുന്നു. ഇമാം തബറാനി അദ്ദേഹത്തിന് അൽ മുഅ്ജമുൽ കബീറിലാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അന്നഹു കാന ഫി സമനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായിരുന്നു. മുനാഫിഖുൻ യുദിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ വിശ്വാസികളെ ഉപദ്രവിക്കുന്നതായ ഒരു കപടൻ, കപട വിശ്വാസി. ഫഖാല ബഅദുഹും, അപ്പോൾ മുഅ്മിനീങ്ങളിൽ ചിലർ പറഞ്ഞു, ചില റിപ്പോർട്ടുകളിൽ ഈ പറഞ്ഞ വ്യക്തി അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു എന്നുണ്ട്. എന്താണ് പറഞ്ഞത്? ഖൂമു ബിന നസ്തഗീസു ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ഹാദൽ മുനാഫിഖ്. ഖൂമു ബിന നസ്തഗീസു ബി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം ആവശ്യപ്പെടാം. മിൻ ഹാദൽ മുനാഫിഖ്, ഈ മുനാഫിഖിൽ നിന്ന്. അബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് സഹായം ആവശ്യപ്പെടാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എല്ലാവരോടും പറയണം, എല്ലാവരും വരൂ, നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് സഹായം ആവശ്യപ്പെടാം ഈ മുനാഫിഖിൽ നിന്ന്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നഹു ലാ യുസ്തഗാസു ബി ഇന്നഹു, തീർച്ചയായും കാര്യം, ലാ യുസ്തഗാസു ബി, എന്നോട് സഹായം തേടപ്പെടുകയില്ല. വ ഇന്നമാ യുസ്തഗാസു ബില്ലാ, അല്ലാഹുവിലാണ് സഹായം തേടുക, അല്ലാഹുവെ കൊണ്ടാണ് സഹായം തേടുക. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവെ കൊണ്ട് മാത്രമാണ് സഹായം തേടപ്പെടുക. ഈ ഹദീസ് ഇമാം തബറാനി അദ്ദേഹത്തിന്റെ മുഅ്ജമിൽ റിവായത്ത് ചെയ്തു, മുഅ്ജമുൽ കബീറിൽ. ഇമാം അൽഹൈസമി നൂറുദ്ദീൻ അൽഹൈസമി മജ്മഉ സവാഇദിൽ വറിജാലുഹു റിജാലു സഹീഹ്, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവിമാർ സഹീഹിലെ റാവിമാരാണ്. ഗൈറ ഇബ്നു ലഹീഅ വഹുവ ഹസനുൽ ഹദീസ്, ഇബ്നു ലഹീഅ എന്ന് പറയുന്ന റാവി ഒഴിച്ച് അയാൾ ഹസനുൽ ഹദീസാണ് എന്ന് ഹൈസമി മജ്മായിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് സഹായത്തേട്ടം അള്ളാഹുവിനെ കൊണ്ടാണ്, അള്ളാഹു അല്ലാത്തവരോട് സഹായാർത്ഥന നടത്താൻ പാടില്ല എന്നതറിയിക്കാനാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി കിതാബു തൗഹീദിൽ കൊണ്ടുവന്നത്. അപ്പൊ ഈ ഹദീസിന്റെ തേട്ടം, ഹദീസ് സഹീഹാണ് എന്ന് വെച്ചാൽ തന്നെയും സഹായ തേട്ടം അത് അള്ളാഹുവിനെ കൊണ്ട് മാത്രമാണ്. ഇവിടെ മുഅ്മിനീങ്ങൾ, വിശ്വാസികൾ, കപട വിശ്വാസികളുടെ ഉപദ്രവങ്ങൾക്ക് ഇരയായപ്പോൾ, വിശിഷ്യ ഈ ഹദീസിൽ പരാമർശിച്ച കപട വിശ്വാസി അയാളുടെ ഉപദ്രവങ്ങൾക്ക് ഇരയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ കപടനിൽ നിന്ന് സഹായം തേടാം എന്നാണ് പറഞ്ഞത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിവുള്ള, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടമപ്പെടുത്തിയ വിഷയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം ആവശ്യപ്പെടാം എന്ന് സഹാബത്ത് മനസ്സിലാക്കിയതിനാലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഉൾപ്പെടെയുള്ള സഹാബികൾ നബിയോട് നമുക്ക് ഇസ്തിഗാസ, സഹായം ആവശ്യപ്പെടാം എന്ന് പറയാൻ കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടമപ്പെടുത്തിയ വിഷയങ്ങളിൽ തിരുനബിയോട് സഹായം ആവശ്യപ്പെടാം എന്ന് മനസ്സിലാക്കിയതിനാലാണ്. കാരണം എന്താ? ഈ മുനാഫിഖിനെ പിടികൂടുക, അയാളെ വധിക്കുകയോ അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകുകയോ അല്ലെങ്കിൽ ശിക്ഷിക്കുകയോ ഒക്കെ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിയും. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അയാളുടെ ഉപദ്രവത്തിൽ നിന്ന് സഹായം ആവശ്യപ്പെടാം എന്ന് സഹാബികൾ മനസ്സിലാക്കി അതിനാലാണ് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ ഇപ്രകാരം പറഞ്ഞത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ സഹാബത്തിനെ തിരുത്തുകയാണ്. ഇന്നഹു ലാ യുസ്തഗാസു ബി, എന്നെ കൊണ്ട് സഹായം തേടപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് സഹായം തേടരുത് എന്ന ആശയത്തിലാണ്. ലാ എന്നുള്ളത് ഇവിടെ നാഫിയത്താണെങ്കിലും അത് നാഹിയത്തിന്റെ മാനയിലാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്നെ കൊണ്ട് സഹായം തേടപ്പെടുകയില്ല എന്ന നാഫിയത്തിന്റെ ലായാണ്, പക്ഷെ അതിന്റെ തേട്ടം നാഹിയത്തിൻ്റെതാണ്. അതായത് എന്നെ കൊണ്ട് നിങ്ങൾ സഹായം തേടരുത്. പിന്നെ ഇന്നമായി ഇസ്തഗാസബില്ല, അള്ളാഹുവിനെ കൊണ്ടാണ് സഹായം തേടേണ്ടത്. ഇത് ഈ മുനാഫിക്കിന്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സഹാബത്തിന് നിർദ്ദേശം നൽകുകയാണ്. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഏറ്റവും പൂർണ്ണമായതിലേക്ക് സഹാബത്തിനെ നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ ആവശ്യപ്പെട്ടത് ഷിർക്കൻ ആവശ്യപ്പെടലാണ് എന്ന അർത്ഥത്തിലല്ല. പിന്നെയോ, ഇതൊരു മുനാഫിക്കിന്റെ വിഷയമാണ്, പ്രത്യേകിച്ച് ആ മുനാഫിക്. അപ്പോ അതിൽ നിന്നുള്ള, അയാളുടെ ഷെറിൽ നിന്നുള്ള, ഉപദ്രവത്തിൽ നിന്നുള്ള രക്ഷക്ക് അള്ളാഹുവിനോട് സഹായം ആവശ്യപ്പെടുക, അതാണ് പൂർണ്ണത എന്ന അർത്ഥത്തിലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ തിരുത്തുന്നത്. ഇതാണ് പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഉണർത്തിയിട്ടുള്ളത്. ഈ ഹദീസ് അത് സഹീഹാണോ അല്ലേ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുണ്ട്. ഇതിന്റെ സനദിൽ ഇബ്നു ലഹി എന്ന് പറയുന്ന റാവി ഉള്ളത് കാരണത്താൽ ഈ ഹദീസ് തെളിവിന് കൊള്ളാത്തതാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഹദീസ് സ്വീകാര്യയോഗ്യമല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പക്ഷേ അൽ ഹൈസമിയെ പോലുള്ളതായ പണ്ഡിതന്മാർ ഇതുകൊണ്ട് തെളിവെടുക്കാം എന്ന പക്ഷത്താണ് ഉള്ളത്. അള്ളാഹുവിനോട് മാത്രമാണ് സഹായത്തേട്ടം നടത്തേണ്ടത് എന്നത് ദീനിന്റെ അസലാണ്. ആ വിഷയത്തിൽ ധാരാളം ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കി, ഹദീസുകളുമുണ്ട്. അപ്പോൾ ഇത്തരം ഹദീസുകൾ കൊണ്ട് ദീനിൽ സ്ഥിരപ്പെട്ട ഒരാശയത്തെ ശക്തിപ്പെടുത്താൻ തെളിവിന് കൂട്ടുപിടിക്കുക എന്നുള്ളത് പണ്ഡിതന്മാർ സ്വീകരിച്ച രീതിയാണ്, മൻഹജാണ്. അതുകൊണ്ടാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി കിതാബ് തൗഹീദിൽ ഈ ഹദീസിനെ അതിന്റെ സനദിൽ അത് സഹീഹാണോ അല്ലേ എന്നുള്ളതിൽ സംസാരമുണ്ടായിട്ടും കൊണ്ടുവന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ബഖരിക്കുള്ള മറുപടിയിൽ അൽ ഇസ്തിഗാസത്തുൽ കുബ്ര അല്ലെങ്കിൽ അർറദ്ദു അലൽ ബക്രി എന്ന ഗ്രന്ഥത്തിലും ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഈ ഹദീസ് അതുകൊണ്ട് ഈ വിഷയത്തിൽ തെളിവെടുക്കുന്നത് തെളിവിന് കൂട്ടുപിടിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന പക്ഷമാണ് പല പ്രാമാണികരായ പണ്ഡിതന്മാർക്കും ഉള്ളത്. ഇതാണ് ഈ ഹദീസുമായി ബന്ധപ്പെട്ട് ഉണർത്തുവാനുള്ളത്. ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഈ അധ്യായം കൈകാര്യം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അഥവാ അധ്യായം അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് ഇസ്തിഗാസ നടത്തൽ, സഹായം തേടൽ ഷിർക്കിൽപ്പെട്ടതാണ് എന്നാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇതിൽ പറയുന്നത്. അതിനുള്ള ആയത്തുകളും അസറുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇസ്തിഗാസയുടെ വിഷയത്തിൽ ഏതാണ് ഷിർക്കൻ ഇസ്തിഗാസ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ തുടക്കത്തിൽ മനസ്സിലാക്കി. ഇസ്തിഗാസ പല ഇനമുണ്ട്, അതിൽ ഷിർക്കായവയുണ്ട്, നിഷിദ്ധം, അതേപോലെ തന്നെ അനുവദനീയം, അതേപോലെ നിർബന്ധം എന്നീ വിധികൾ ബാധകമാക്കാവുന്ന ഇസ്തിഗാസ ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി ശേഷിക്കുന്ന സമയം ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഉണർത്താനുള്ളത്. അഥവാ ഇന്ന് നമ്മുടെ നാട്ടിൽ വിശിഷ്യ വളരെയധികം ചർച്ചയായിട്ടുള്ള ഒരു വിഷയം ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. മുജാഹിദ് പ്രവർത്തകരിൽ, പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം ജിന്നിനോട് പ്രാർത്ഥിക്കാം, മലക്കിനോട് പ്രാർത്ഥിക്കാം എന്ന് വാദിക്കുന്നവരും വിശ്വസിക്കുന്നവരുമാണ് എന്ന് പറഞ്ഞ് ചിലർ അന്ധമായി പ്രചരിപ്പിക്കുകയും കാടിളക്കി വെടിവെക്കുകയും ചെയ്യുന്ന ഒരു ദുരന്ത കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മുജാഹിദുകളിൽ വിശിഷ്യ അതിൽ പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം ജിന്നിനെ വിളിക്കുവാനും പ്രാർത്ഥിക്കുവാനും മലക്കിനെ വിളിക്കുവാനും പ്രാർത്ഥിക്കുവാനും പ്രചരിപ്പിക്കുന്നവരും പറയുന്നവരുമാണ്. അങ്ങനെ അതിനെ തുടർന്ന് കുറേ ആരോപണങ്ങളും അതേപോലെ തന്നെ ചില നിലപാടുകളും. അതിനാൽ എന്താണ് ആ വിഷയം എന്നുള്ളത് മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേങ്കിലും ഈ വിഷയത്തിന്റെ ഒരു പൂർണ്ണത എന്നോണം അതിവിടെ ഉണർത്തുകയാണ്. ഒരു മുജാഹിദ് പ്രവർത്തകനും ദുആയിന്റെ പര്യായമായ ഇസ്തിഗാസ അഥവാ പ്രാർത്ഥനയുടെ അർത്ഥത്തിൽ വരുന്ന ഇസ്തിഗാസ, ഉദാഹരണത്തിന് ബദരീങ്ങളെ കാക്കണേ, മൊഹിദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് തുടങ്ങിയുള്ളതായ ഇസ്തിഗാസ, അത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്ന വിഷയ ഷിർക്കാണ് എന്നതിൽ ഒരു തർക്കമോ ഒരഭിപ്രായ വ്യത്യാസമോ ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എല്ലാവരും പറയുന്ന സംഗതിയാണിത്. പ്രാർത്ഥനയുടെ അർത്ഥത്തിൽ വരുന്നതായ ഇസ്തിഗാസ, അത് അള്ളാഹു അല്ലാത്തവർക്കാകുമ്പോൾ സമർപ്പിക്കുമ്പോൾ അത് ഷിർക്കാണ്. അതിൽ ആർക്കും യാതൊരുവിധ അഭിപ്രായ വ്യത്യാസമില്ല. രണ്ടാമത്തെ കാര്യം, ഒരാൾ ഒരു വിജനതയിൽ അകപ്പെട്ടാൽ തന്നെ കേൾക്കുന്ന ഹാദിറും ഖാദിറുമായ സന്നിഹിതനായ തന്നെ സഹായിക്കാൻ കഴിയുന്ന ഒരാളോട്, അത് ജിന്നാകട്ടെ മലക്കാകട്ടെ, ഹാദിറുള്ളതാണ് ഖാദിറുമാണ് സന്നിഹിതനാണ് കഴിവുള്ളവനാണ് എങ്കിൽ അയാൾ ആ ജിന്നിനോട് സഹായാർത്ഥം നടത്താമോ മലക്കിനോട് സഹായം ചോദിക്കാൻ പറ്റുമോ? അത് പാടില്ല എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസം ആയിരിക്കില്ല. എല്ലാവരും പറയുന്നത് പാടില്ല. എന്തുകൊണ്ട്? അതിന് തെളിവില്ല. പക്ഷേ താൻ കാണുന്നില്ലെങ്കിലും ഹാദിറും ഖാദിറുമായ ഒന്നിനോടാണ് ആവശ്യപ്പെടുന്നത് എന്നതിനാൽ അത് ശിർക്കെന്ന് പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ യാഥാർത്ഥ്യം ഇങ്ങനെയായിട്ടും പ്രാർത്ഥനയുടെ പര്യായമായ സഹായത്തേട്ടം അത് പടച്ച റബ്ബല്ലാത്ത യാതൊരാൾക്കും വകവെക്കാൻ പാടില്ല എന്നുള്ളത് എല്ലാവരും ഉച്ചസ്ഥലം പ്രഖ്യാപിക്കവേ, ആരോപിക്കുന്നവരും ആരോപിക്കപ്പെടുന്നവരും ഒക്കെ പറയവേ, മുജാഹിദുകൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുവാൻ മുജാഹിദുകളിൽ ചില നിർണിത വ്യക്തികളെ ഉദ്ദേശിച്ച് അവർ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുവാൻ പറയുന്നവരാണ്, ജിന്നിനോട് പ്രാർത്ഥിക്കുവാൻ അതേപോലെ മലക്കിനോട് പ്രാർത്ഥിക്കാൻ പറയുന്നവരാണ് എന്ന് പറഞ്ഞ് ചിലർ കാടിളക്കി വെടിയൊക്കെയാണ്. പണ്ഡിതന്മാരായ ആളുകൾ പോലും ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും, അതുപോലെ ഖുലി ദുഉ അല്ലദീന സഅൻതും മിൻ ദൂനിഹി ഔലിയാ ഫലാ യംലികൂന കശ്ഫ ദുർരി അൻകും വലാ തഹ്വീല തുടങ്ങിയ ആയത്തുകൾ ഓതി മുവാഹിദുകളായ ആളുകളെ കുറിച്ച് അവർ ഷിർക്കിലേക്ക് ക്ഷണിക്കുന്നു, കുഫറിലേക്ക് ക്ഷണിക്കുന്നു, അതേപോലെ അവരെ ഷിർക്ക് ആരോപിക്കുക, കുഫർ ആരോപിക്കുക എന്നുള്ള ഏർപ്പാട് തുടരുകയാണ്. ഇവിടെ ചിലർ പ്രാഥമികമായി സ്വീകരിക്കേണ്ടതായ ചില മര്യാദകൾ പോലും ലംഘിച്ചുകൊണ്ടാണ് ഈ പ്രചരണം ദുഷ്പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹമല്ല. നമ്മുടെ പ്രവർത്തകരിൽ രണ്ട് വിഭാഗം ഉണ്ടായി. ഒരു കൂട്ടർ ഒരു കൂട്ടരെ കുറിച്ച് ആരോപിക്കുമ്പോൾ പ്രശ്നം സംസാര വിഷയമാകുമ്പോൾ എന്താണ് ആ സംസാര വിഷയത്തിന്റെ മർമ്മം, ഏതൊരു വിഷയത്തിലാണ് അഭിപ്രായ ഭിന്നത ഉണ്ടായിട്ടുള്ളത്, അതുപോലെ നിർണയിക്കാതെയാണ് ആളുകൾ പലരും ആരോപണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ, മലക്കിനെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പറയുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, മുജാഹിദുകളിലുണ്ട് എന്ന് പറഞ്ഞ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കബറത്ത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം ഈ യഖൂലൂന ഇല്ലാ കദിബ എന്ന് പറയാതിരിക്കാൻ നിർവാഹമല്ല. കാരണം മുവഹ്ഹിദുകളാണ് ഇവിടെ ശിർക്ക് ആരോപിക്കപ്പെടുന്നത്. ഏകദൈവ വിശ്വാസികളായ തൗഹീദിന്റെ വാക്താക്കളെ കുറിച്ചാണ് ഇവിടെ ശിർക്ക് ആരോപിക്കുന്നത്. മാത്രമല്ല ആ മുവഹ്ഹിദുകളെ നോക്കിയാണ് കൊടിയ ശിർക്കിന്റെയും കുഫറിന്റെയും വാക്താക്കളുടെ വിഷയത്തിൽ സ്വീകരിക്കേണ്ടതായ നിലപാടുകളെ അറിയിക്കുന്ന ആയത്തുകൾ ഓതുന്നത്. ഇന്ന ബുറാഉ മിൻകും ومما تعبدون من دون الله كفرنا بكم وبدا بيننا وبينكم العداوة والبغضاء ابدا حتى تؤمنوا بالله بالله وحده തുടങ്ങി ആയത്തുകൾ ആരെ നോക്കിട്ടാണ് ഓതുന്നത്? ആരോടാണ് ഇത് പറയുന്നത്? ഞങ്ങൾ നിങ്ങളിൽ നിന്ന് നിരുത്തരവാദികളാണ്. ഇന്ന ബുറാഉ മിൻകും ومما تعبدون من دون الله അല്ലാഹുവോടൊപ്പം നിങ്ങൾ ആരാധിക്കുന്നവരിൽ നിന്ന് ഞങ്ങൾ നിരുത്തരവാദികളാണ്. കഫർനാബിക്കും ഞങ്ങൾ നിങ്ങളെ അവിശ്വസിച്ചിരിക്കുന്നു. വബദ ബൈനന വബൈനകുമുൽ അദാവതു വൽ ബഗ്ദാഉ അബദൻ ഹത്താ തുഅ്മിനു ബില്ലാ വഹ്ദ ഏകനായ അല്ലാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നതുവരെ ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ശത്രുതയും വിദ്വേഷവും അത് പ്രകടമായിരിക്കുന്നു എന്നുള്ളത് ഈ ആയത്തുകൾ ഓതിയിട്ട് ആരോടാണ് പ്രതികരിക്കുന്നത്? ഏകദൈവ വിശ്വാസികളായ മുവഹ്ഹിദുകളായ പണ്ഡിതന്മാരായ തൗഹീദിന്റെ കാവലാളുകളായ ദിനരാത്രങ്ങൾ ഈ അഖീദയെയും തൗഹീദിനെയും സംരക്ഷിക്കുവാൻ വേണ്ടി പണിയെടുക്കുന്നതായ പണ്ഡിതന്മാരെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ആയത്തോതിട്ട് പറയുന്നത്. അപ്പൊ നോക്കി നിങ്ങൾ എത്ര ഗൗരവമാണ് വിഷയം. മാത്രമല്ല അവരെ പുറത്താക്കുന്നു, അവർക്ക് നേരെ നടപടികൾ വരുന്നു. അതേപോലെ തന്നെ പല ഫത്വകളും ഇത്തരം പണ്ഡിതന്മാരുടെ നേരെ അവരോടുള്ള സമീപനത്തിന് ന്യായീകരണമായിട്ട് ഉദ്ധരിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് നമ്മളെ ആളുകൾ കൊണ്ട് നടക്കുന്ന ഒരു ഫത്വയുടെ ഭാഗം ഈ വിഷയത്തിന്റെ ഗൗരവം അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ കേൾപ്പിക്കണം. എന്തിന്? ഇന്ന് ചില പണ്ഡിതന്മാർ ഈ ആരോപകരുടെ കൂടെ കൂടിയിട്ട് ആയത്തുകൾ ഓതി ഹദീസുകൾ ഓതി അവർ മുവഹ്ഹിദുകളെ കുഫറും ശിർക്കും ആരോപിക്കുകയാണ്. ഈ മുവഹ്ഹിദുകൾ ഒറ്റപ്പെടുത്തപ്പെട്ട് അവർ ആദർശത്തിനും അതുപോലെ അഭിമാനത്തിനും ക്ഷതമേൽക്കപ്പെടും വിധം വേദികളിൽ നിന്ന് വേദികളിലേക്ക് എന്ന പോലെ വളരെ മോശകരമായി അവരെക്കുറിച്ചുള്ള പ്രചരണം തുടരുകയാണ്. ഈ സത്യത്തിന്റെ വാക്താക്കളെ സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ട ആളുകൾ പോലും ആയത്തോതിയിട്ട് ഈ കുഫറും ശിർക്കും ആരോപിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാനാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ആളുകൾ കൊണ്ടുനടക്കുന്ന ഒരു ഫത്വയിൽ കാണാം, ഈ മരിച്ചവരോട് മലക്കുകളോട് ജിന്നുകളോട് തുടങ്ങിയ സൃഷ്ടികളോടുള്ള താല്ലുക്ക്, അതേപോലെ അവരോട് ദുആ ചെയ്യൽ, അവരോട് ഇസ്തിആദത്ത് അഭയത്തേട്ടം നടത്തൽ തുടങ്ങിയതെല്ലാം അത് ജാഹിലിയത്തിലെ മുശ്രിക്കുകളുടെ അമലാണ്. ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫത്വയുടെ ഒരു ഭാഗമാണിത്. ഈ ഫത്വയാണ് ഈ ശിർക്ക് ആരോപിക്കപ്പെട്ട അതേപോലെ കുഫ്ർ ആരോപിക്കപ്പെട്ട പണ്ഡിതന്മാരുടെ നേരെ ആളുകൾ കൊണ്ടുനടക്കുന്നത്. ഇത് ജാഹിലിയത്തിലെ മുശ്രിക്കുകളുടെ അമലാണ്. ഒമിൻ അക്ബഹി ശിർക്കി ബില്ലാഹി സുബ്ഹാനഹു വതആല അല്ലാഹുവിൽ വെക്കുന്ന ഏറ്റവും മോശകരമായ ശിർക്കുമാണ്. ഫൽവാജിബു തർക്കു അത് ഉപേക്ഷിക്കൽ നിർബന്ധമാണ്. വൽ ഹദർ മിൻ ദാലിക അത് ഇന്ന തൊട്ട് മുന്നറിയിപ്പ് നൽകൽ നിർബന്ധമാണ്. വത്തവാസി ബി തർക്കിഹി, അത് ഉപേക്ഷിക്കുവാൻ അന്യനും ഉപദേശിക്കൽ, വസീയത്ത് ചെയ്യൽ ശിർക്കാണ്. വൽ ഇൻകാരി അലാ മൻ ഫഅലഹു, അങ്ങനെ ചെയ്യുന്നവരെ എതിർക്കലും നിർബന്ധമാണ്. ഇത് പച്ച ശിർക്കിന്റെ വിഷയത്തിൽ മലക്കുകളോട് ജിന്നുകളോട് അള്ളാഹുവല്ലാത്ത പടപ്പുകൾ, മരണപ്പെട്ടവർ അവരോടൊക്കെ ബന്ധപ്പെട്ട, അവരിലൊക്കെ വിശ്വാസം അർപ്പിച്ചിട്ട് ആളുകൾ നടത്തുന്ന ശിർക്കൻ അമലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വന്നതായ ഫത്വയാണ്. ആ ഫത്വയാണ് ഈ പ്രവർത്തകരുടെ വിഷയത്തിൽ പ്രചരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവരെ എതിർക്കുക എന്നുള്ളതും ഇത് ഉപേക്ഷിക്കുവാൻ എന്നെയും ഉപദേശിക്കുക എന്നുള്ളതും മാത്രമല്ല ഈ ഫത്വയിലുള്ളത്. ആളുകൾ അമലിയായിട്ട് സ്വീകരിക്കേണ്ട കാര്യങ്ങൾ തുടർന്ന് ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി കൊടുക്കുന്നുണ്ട്. ആ ഭാഗം കൂടി വായിച്ചിട്ടില്ലെങ്കിൽ ഇവർ കൊണ്ടു നടക്കുന്ന ഈ ഫത്വയുടെ ഗൗരവം, ഇത് ആളുകൾ പ്രയോഗവൽക്കരിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ ഗൗരവം നമുക്ക് ബോധ്യപ്പെടും. അതെന്താ അതിന്റെ ബാക്കി? തുടർന്നുള്ള ബാക്കി നോക്കി. വമൻ ഉരിഫ മിനന്നാസി ബിഹാദിഹിൽ ആമാലി ശിർക്കിയ, ഇത്തരം ശിർക്കിന്റെ പ്രവൃത്തികൾ കൊണ്ട് ജനങ്ങളിൽ വല്ലവരും അറിയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, അതായത് തുടർന്നുള്ള ഭാഗ, ലം തജുസ് മുനാഖത്തുഹു മുനാഖത്തുഹു, അയാളോട് മുനാഖത്ത് അനുവദനീയമല്ല, എന്നാൽ അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടുള്ളതല്ല. വല അഖ്ലു ദബീഹത്തിഹി, അയാൾ അർത്ഥത് തിന്നാൻ പാടുള്ളതല്ല. വല സലാത്തു അലൈഹി, അയാൾ മരിച്ചാൽ ജനാസ നമസ്കരിക്കാൻ പാടുള്ളതല്ല. വല സലാത്തു ഖൽഫഹു, അയാളുടെ പിന്നിൽ നിസ്കരിക്കാനും പാടുള്ളതല്ല. ഹത്ത യുഅ്ലിന തൗബത്ത ഇലല്ലാഹി സുബ്ഹാനഹു മിൻ ദാലിക്, അയാൾ ഈ വിഷയങ്ങളിൽ നിന്ന് അള്ളാഹുവിലേക്ക് തൗബ പരസ്യമാക്കുന്നത് വരെ. വയുഖ്ലിസ ദുആ വൽ ഇബാദത ലില്ലാഹി വഹ്ദഹു, അള്ളാഹുക്ക് ഇബാദത്തും ദുആയും അയാൾ ആത്മാർത്ഥമാക്കുകയും ചെയ്യുന്നത് വരെ. ഇത് ഈ ഫത്വന്റെ തുടർന്നുള്ള ഭാഗം. അപ്പൊ നോക്കി, നിങ്ങൾ ഈ ഫത്വ പ്രകാരം നമ്മളുടെ ഈ മുവഹ്ഹിദുകളായ പ്രബോധകന്മാർ പണ്ഡിതന്മാർ അവരോടുള്ള നമ്മുടെ സമീപനം സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ അവരെ എതിർക്കൽ നിർബന്ധമാണ് എന്നുള്ളത് അതിൽ കുറച്ച് ഡോസ് കുറവായിരിക്കും. പക്ഷെ തുടർന്ന് വരുന്നത് നോക്കി, നിങ്ങൾ അവരോടുള്ള കെട്ടുബന്ധം പാടില്ല, അവർ മരിച്ചാൽ ജനാസ നിസ്കരിക്കാൻ പാടില്ല, അവരുടെ പിന്നിൽ നിസ്കരിക്കാൻ പാടുള്ളതല്ല. ഈ മുജാഹിദുകളുടെ കൂട്ടത്തിൽ ചിലർ ജിന്നിനോട് പ്രാർത്ഥിക്കുവാൻ, മലക്കിനോട് പ്രാർത്ഥിക്കുവാൻ പറയുന്നവരുണ്ട് എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി വയല് പറഞ്ഞു കൊടുക്കുന്ന കുറെ മൗലവിമാരുണ്ടല്ലോ, കുറെ പിന്നെ പ്രാസംഗികന്മാരുണ്ടല്ലോ. അവര് ഈ ഫത്വന്റെ ബാക്കി ഭാഗം വായിച്ചിട്ട് അവര് ആര് എന്തിന് സപ്പോർട്ട് ചെയ്യുന്നുവോ അതിന്റെ ഗൗരവം അവർ ശരിക്കും ഉൾക്കൊള്ളട്ടെ, എന്നിട്ട് അവർ വയല് പറഞ്ഞു കൊടുക്കട്ടെ. അവരുടെ മക്സദ് ഉദ്ദേശം എന്താണെങ്കിലും അത് നമുക്ക് അള്ളാഹുവിലേക്ക് വിടാം. പക്ഷേ ഈ വിഷയത്തിന്റെ ഗൗരവം അവർ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന്റെ ഫലം അത് ഏതെങ്കിലും വ്യക്തികളെ അവരുടെ സീറ്റ് തെറിപ്പിക്കുന്നതോ അവർക്ക് വേദി നഷ്ടപ്പെടുത്തുന്നതോ അവർക്ക് താൽക്കാലികമായി ഉണ്ടാക്കുന്നതായ പിന്നെ മാനക്കേടിന്റെയോ അല്ലെങ്കിൽ പിന്നെ മറ്റോ പ്രശ്നമോ അതിൽ ഒതുങ്ങുന്നതല്ല. ഇങ്ങനെ കുറെ വിഷയങ്ങൾ ഇതിലുണ്ട് എന്നുകൂടി ഇത്തരക്കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എത്ര ഗൗരവമാണിത്! എന്താ ആളുകൾ ഇത് മനസ്സിലാക്കാത്ത, ആളുകൾ ഇത് ഉൾക്കൊള്ളാത്തത്? പൂർവ്വകാലത്തുള്ള പണ്ഡിതന്മാരിൽ നമുക്ക് മാതൃകല്ലേ? പൂർവികർ പറഞ്ഞ നിലപാടുകൾ നമ്മൾ അറിയേണ്ടതില്ലേ? ഒരു നാലായത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ, രണ്ട് ഹദീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉഷാറായിട്ട് വാള് പറഞ്ഞ് ശീലമുള്ള ഒരാൾക്ക് നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിഞ്ഞെന്ന് വരും. വാചാലതയിൽ ആളുകളെ കുത്തിയിരുത്താൻ കഴിയുന്നവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചെന്ന് വരും. പക്ഷേ മതവിധികളുമായി ബന്ധപ്പെട്ടുള്ളതായി ഇത്തരം പ്രായോഗികമായിട്ടുള്ള കുറേ വിഷയങ്ങളുണ്ട്. അത് ആളുകൾ മനസ്സിലാക്കുമ്പോഴാണ് ഇതിന്റെ ഗൗരവം ശരിക്കും ഉൾക്കൊള്ളാൻ സാധിക്കുക. അതുകൊണ്ട് ഈ പ്രാസംഗികന്മാർ ചെയ്യേണ്ടത്, അവരൊരു വിഷയത്തിൽ ഇറങ്ങിയിട്ട് പ്രസംഗിക്കുമ്പോൾ എന്താണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും, രണ്ട് കൂട്ടരുണ്ടായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, എന്താണ് ഇവർ അഭിപ്രായ വ്യത്യാസത്തിലായതിന്റെ മർമ്മം, മഹല്ലു നിസാ, തർക്കത്തിൽ ഏത് വിഷയത്തിലാണ് തർക്കമുള്ളത് എന്ന് നിർണയിച്ചിട്ട് അതിനായത്തോതട്ടെ, അതിന് ഹദീസ് ഉദ്ധരിക്കട്ടെ, അതിന് പൂർവികരായ പണ്ഡിതന്മാർ പറഞ്ഞ വാക്കുകൾ അത് ഉദ്ധരിക്കട്ടെ. അങ്ങനെയാണ് ആളുകൾക്ക് വിഷയം മനസ്സിലാക്കി കൊടുക്കേണ്ടത്, കാടടച്ച് ആരോപണം ഉന്നയിച്ച് ആളാകാൻ എല്ലാവർക്കും സാധിക്കും. പക്ഷേ അത് നീതിയല്ല, വിശിഷ്യ അഭിപ്രായ വ്യത്യാസം വന്നതിൽ പിന്നെ. അഭിപ്രായ വ്യത്യാസം ഏത് വിഷയത്തിൽ എന്നുള്ളത് നിർണയിച്ചിട്ട് ആളുകൾക്ക് മതവിധി അത് ഓതിക്കൊടുക്കുകയാണ് വേണ്ടത്. ഇത് പിന്നെ ഇവിടെ ഈ വിഷയം സംസാരിക്കുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം പല ആളുകളും ഈ വിഷയത്തിൽ കയറി സംസാരിക്കുകയും ഈ കുഫറും ശിർക്കും ആരോപിച്ച് നടക്കുന്ന ആളുകൾക്ക് അതിനെ ആക്കമായി അവർക്കതിലൊരു തണലായി അവർ വർത്തിക്കുകയും ചെയ്യുന്നതിനാലാണ് ഈ കാര്യം ഇവിടെ ഉണർത്തേണ്ടി വന്നത്. ഒരു വിളി എപ്പോഴാണ് അത് ശിർക്കൻ വിളിയാകുക? ഒരു വിളിയിൽ എപ്പോഴാണ് അത് ശിർക്കൻ വിളിയാകുവാൻ പറയാറുള്ളത്? അബൗദികത ഉണ്ടാവുക എന്നുള്ളതാണ്. എങ്കിൽ ആ അബൗദികത എപ്പോഴാണ് ഉണ്ടാവുക? അതേപോലെ പ്രസിദ്ധമായ ഇബാദല്ലാ അഈനൂനി എന്ന് പറയുന്ന ആ അസറിൽ പ്രസ്തുത വിളിയിൽ അള്ളാഹുവിന്റെ ദാസന്മാരെ എന്നെ സഹായിക്കണമേ എന്ന ആ വിളിയിൽ അതിൽ ശിർക്കുണ്ടോ? വിശിഷ്യ ഇപ്രകാരമുള്ള ശിർക്ക്, ഏത് ശിർക്ക്? ആ വിളി നിർത്തിയവൻ അവനെ എതിർക്കൽ നിർബന്ധമാണ്, അവനോടുള്ള വൈവാഹിക ബന്ധം പാടുള്ളതല്ല, അവന്റെ പിന്നിൽ മയ്യത്ത് നിസ്കരിക്കാൻ പാടുള്ളതല്ല, അവന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ പാടുള്ളതല്ല, അവന്റെ പിന്നിൽ അവനെ ഇമാമാക്കിയിട്ട് ജമാഅത്തിൽ പങ്കെടുത്ത് നിസ്കരിക്കാൻ പാടുള്ളതല്ല എന്നുള്ള വിധികളൊക്കെ പറയാൻ മാത്രം ശിർക്കടങ്ങിയ വിളിയാണോ ഇബാദല്ലാഹീനൂനി എന്നതായ വിളി? ഇത് ഈ പ്രാസംഗികന്മാർ മനസ്സിലാക്കേണ്ടതുണ്ട്, വയല് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല നമ്മുടെ പൂർവികരായവരും ഈ പ്രശ്നം നമ്മുടെ നാട്ടിൽ സംജാതമാകുന്നതിന് മുമ്പ് ഈ പ്രശ്നങ്ങളിൽ ശിർക്ക് ആരോപിക്കുന്നതിൽ ഇപ്പോൾ ഊക്ക് കാണിക്കുന്നവരുമായ ആളുകൾ, അവർ പോലും ഇതിനു മുമ്പ് പറഞ്ഞത് ഇതിൽ ശിർക്കുണ്ടെന്ന ഇബാദുള്ളാ അഈനൂനി എന്ന അസറിൽ വന്നതായ ആ വിളിയിൽ അബൗദികതയില്ല എന്ന് പ്രസംഗിച്ചവരാണ്, അത് ശിർക്കൻ വിളിയല്ല എന്ന് പറഞ്ഞവരാണ്. ഇന്ന് അതിൽ ശിർക്കുണ്ട് എന്ന് പറഞ്ഞ് ഇന്നലെ വരെ ശിർക്കല്ല എന്ന് പറഞ്ഞ സംഗതി, തൗഹീദാണെന്ന് പറഞ്ഞിരുന്ന സംഗതി ഇന്നു മുതൽ ശിർക്കാണി എന്ന് പറഞ്ഞ് പ്രസ്തുത ശിർക്ക് കുറെ മുവഹീദുകളുടെ മേലിൽ പറഞ്ഞ് അവർക്കെതിരിൽ നടപടികളെടുത്ത് അവരെ മോശപ്പെടുത്തി അവർക്ക് വേദികൾ വിലക്കി അവരുടെ പ്രവർത്തനങ്ങൾ ഈ ആളുകൾ തുടർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പ് ഈ ആളുകൾ പറഞ്ഞിരുന്നതായ വാദങ്ങൾ ഇവർക്ക് വേണ്ടി വഴന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ കേൾക്കട്ടെ. ഇവരിത് ശിർക്കല്ല എന്ന് പറഞ്ഞിരുന്ന കുറെ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടില്ലേ? മുജാഹിദുകളുടെ കൂട്ടത്തിൽ ജിന്നിനോട് പ്രാർത്ഥിക്കുവാൻ മലക്കിനോട് പ്രാർത്ഥിക്കുവാൻ പറയുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞ ആയത്ത് ഓതിയിട്ട് പ്രസംഗിക്കുന്നവർ ഈ ആരോപിക്കുന്ന അവരുടെ കൂടെയുള്ള ആളുകൾ എന്തായിരുന്നു ഇന്നലെ പറയുന്നത് അത് കേൾക്കട്ടെ. എന്തുകൊണ്ട് അവരങ്ങനെ പറഞ്ഞു അവർ അതും മനസ്സിലാക്കട്ടെ. യഥാർത്ഥത്തിൽ എല്ലാ സലഫികളും ഇത്തരം വിളികളെക്കുറിച്ച് ഇബാദല്ലാ അഈനൂനി അല്ലെങ്കിൽ ഇബാദല്ലാ അഈസൂനി തുടങ്ങിയതായ വിളികൾ, അസറുകളിൽ വന്നതായ വിളികൾ, ആ വിളികളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിരുന്നത് അതിൽ ശിർക്കില്ല എന്നും അതിൽ അബൗദികതയില്ല എന്നുമായിരുന്നു. അത് കൃത്യമാണ്, ശരിയാണ്. അങ്ങനെ പറഞ്ഞാൽ അവരാണ് സലഫികൾ, കാരണം അവരാണ് സലഫ് സാലിഹികളെ പിൻപറ്റിയിട്ട് ആ ആശയം പറഞ്ഞത്. ഈ ഒരു ഹദീസും അതുമായി ബന്ധപ്പെട്ട ചർച്ചയും ഇത് ഇന്നിന്റെ മാത്രം പ്രത്യേകതയല്ല. പിന്നെയോ, മരണപ്പെട്ടവരെയും മൺമറഞ്ഞവരെയും വിളിച്ച് ദുആ ഇരക്കുവാനും സഹായാർത്ഥന നടത്തുവാനും തെളിവ് പരതിയിരുന്നതായ കുബൂരി പണ്ഡിതന്മാർ, ഖുറാഫി പണ്ഡിതന്മാർ ഈ ഹദീസുകൾ കൊണ്ട് തെളിവെടുക്കുകയും ഇവകളെ അതിന് കൂട്ടിപ്പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അഹമ്മദ് സൈനി ദഹ്ലാനെ പോലെ, ദാവൂദ് ബിൻ ജർജീസിനെ പോലെ, ജമീൽ അഫന്തി അസ്സഹാവിയെ പോലെ, മുഹമ്മദ് ഇബിൻ അലവി അൽ മാലിക്കിയെ പോലുള്ളതായ കുബൂരി പണ്ഡിതന്മാർ ഈ അസറുകൾ കൊണ്ട് തെളിവെടുത്തിട്ടുണ്ട്. എന്തിന്? മരിച്ചവരോട് തേടാൻ, മൺമറഞ്ഞവരെ വിളിക്കാൻ. എന്താ സലഫികളായ പണ്ഡിതന്മാർ ഈ പണ്ഡിതന്മാർക്ക് നൽകിയ മറുപടി? അവർ നൽകിയ മറുപടി, ഈ ഹദീസ് ദുർബലമാണ്, തെളിവിന് കൊള്ളില്ല. ഇനി സഹീഹാണെന്ന് വെച്ചാൽ തന്നെയും ഈ ഹദീസിൽ ശിർക്കൻ സഹായത്തേട്ടം ഇല്ല, ഇതിലുള്ള തേട്ടവും വിളിയും അവിടെ ഹാജറുള്ള, തന്നെ സഹായിക്കാൻ കഴിയുള്ള ഒരാളോടുള്ള അപേക്ഷ മാത്രമാണ്. അത് മലക്കാകട്ടെ, അത് ജിന്നാകട്ടെ, ആരാവട്ടെ, ഇതാണ് സലഫുകളായ പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളതായ മറുപടി. ചിലർ പറഞ്ഞു ഹാജറുള്ളവർ നമ്മൾ കാണുന്നില്ലെങ്കിലും അവരവിടെ ഇല്ല എന്ന് പറയാൻ പറ്റൂല. അദമു റുഇയതിഹിം ലാ യസ്തൽസിമു അദമു വജൂദിഹിം, അവരെ കാണുന്നില്ല എന്നുള്ളത് അവരവിടെ ഇല്ല എന്നുള്ളതിന് അനിവാര്യമാക്കുന്നില്ല. അതുകൊണ്ട് ഹാദിർ ഉണ്ടാകാം, അയാൾ ഖാദിറുമായിരിക്കും, അവിടെ സന്നിഹിതനായ തന്നെ സഹായിക്കാൻ കഴിയുള്ള ഒരാളോടുള്ള അപേക്ഷ മാത്രമേ അതിലുള്ളൂ. ഒരിക്കലും മൺമറഞ്ഞവരെ വിളിക്കാൻ, അതേപോലെ തന്നെ മരണപ്പെട്ടവരെ വിളിക്കാൻ ഉള്ള തെളിവല്ല ഇത് ശിർക്കൻ ഇസ്തിഗാസ അതിലില്ല എന്നാണ് സലഫികളായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്. ഈ ഒരു മറുപടിയെയാണ് ഇന്ന് ശിർക്കൻ ഇസ്തിഗാസയാണ് എന്ന് ആളുകൾ പറയുന്നത്. ഇത് പറയുന്നതിന്റെ പേരിലാണ് ജിന്നിനെ പ്രാർത്ഥിക്കുവാൻ, മലക്കിനെ ദുആ ഇരക്കുവാൻ പറയുന്നവർ മുജാഹിദുകളുടെ കൂട്ടത്തിലുണ്ട് എന്ന് ചിലർ പ്രചണ്ഡമായിട്ട് പ്രചരിപ്പിക്കുന്നത്. അവരുടെ ഉദ്ദേശം അതിന് പിന്നിൽ എന്ത് തന്നെയായിട്ടുണ്ട് എങ്കിലും അവരീ പറയുന്നത് ആരോപണം കേരളത്തിലെ കുറച്ച് സലഫികളായ മുജാഹിദുകളായ പ്രവർത്തകരെ ഒതുക്കുവാൻ മാത്രമായിരിക്കുകയില്ല, കഴിഞ്ഞുപോയ സച്ചരിതരായ പ്രാമാണികരായ സലഫികളായ പണ്ഡിതന്മാരുടെ എല്ലാം നെഞ്ചിനു നേരെയാണ് അവരുടെ ഈ ആരോപണം പോകുന്നത് എന്നുള്ളത് അവർ ഗൗരവപൂർവ്വം മനസ്സിലാക്കട്ടെ. അവർക്ക് വേണ്ടി വയലു പറഞ്ഞു കൊടുക്കുന്ന മൗലവിമാരും മനസ്സിലാക്കട്ടെ. എത്ര പണ്ഡിതന്മാർ, എത്രയെത്ര പണ്ഡിതന്മാർ, 10-25 സലഫികളായ പണ്ഡിതന്മാർ, അവരുടെ പേരുണ്ട്, അവരുടെ ഗ്രന്ഥങ്ങളെ പേരുണ്ട്. ഞാൻ ഈ പറഞ്ഞ ആശയം അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്രത്തിലേക്ക് തിരിഞ്ഞ് അഖീദയുടെ വിഷയങ്ങളിൽ ഈ വിഷയം പ്രതിപാദിച്ചതായ എല്ലാ പണ്ഡിതന്മാരും, അഖീദയുടെ പണ്ഡിതന്മാർ, സലഫികളായ പണ്ഡിതന്മാരെല്ലാവരും അവരുടെ മറുപടി പ്രകാരം ഈ വിളിയിൽ ശിർക്കിന്റെ വിളിയൽ ഇല്ല എന്നുള്ളതാണ്. അതല്ലാതെ ഇതിൽ ശിർക്കിന്റെ വിളിയുണ്ട് എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനെ ചൂണ്ടിക്കാണിക്കുവാനോ അല്ലെങ്കിൽ അയാളുടെ ഒരു ഉദ്ധരണി വായിച്ച്, പണ്ഡിതന്റെ ഉദ്ധരണി വായിച്ചിട്ട് ആ വിഷയം സ്ഥിരീകരിക്കാനോ ഒരാൾക്കും കഴിയാത്ത വിധമാണ് ഈ വിഷയങ്ങൾ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത്. അഖീദയുടെ പണ്ഡിതന്മാർ ആ വിധം ഇത് ഉണർത്തിയിട്ടുണ്ട്. സലഫുകളായ പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ ഞാനിപ്പോൾ പറഞ്ഞ രീതിയിൽ ഈ ഹദീസിനെ കൈകാര്യം ചെയ്തു. മൂന്ന് ഹദീസുകൾ, മൂന്ന് രീതിയിലാണ് ഹദീസുകൾ വന്നിട്ടുള്ളത്. ഒന്ന്, ഇതിനു മുമ്പ് ഇവിടെ വിശദീകരിച്ചതാണ്, ഉത്ബത്ത് ബിൻ ഖസ്വാനിൽ നിന്നുള്ള ഹദീസ്. إذا أضل أحدكم شيئا أو أراد أحدكم عونا وهو بأرض ليس بها أنيس فليقل يا عباد الله أغيثوني يا عباد الله أغيثوني فإن لله عبادا لا نراهم. رندامة حديث عبد الله بن مسعود رضي الله عنه من الحديث أدل إذا انفلتت دابة أحدكم بأرض فلاة فلينادي يا عباد الله احبسوا علي يا عباد الله احبسوا علي فإن لله في الأرض حاضرا سيحبسه عليكم. മൂന്നാമത്തെ ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ഹദീസ് അതിൽ ഇന്ന ലില്ലാഹി മലായികത്തം ഫിൽ അർളി സിവൽ ഹഫദ യക്തുബൂന മാ യസ്ഖുതു മിൻ വറഖി ശജർ ഫഇദാ അസാബ അഹദുക്കും അറജതൻ ബി അർദിൻ ഫലാതിൻ ഫലിയുനാദി അഈനു ഇബാദല്ലാ. ഹദീസിന്റെ ചില പദപ്രയോഗങ്ങളിൽ ചില റിവായത്തുകളിൽ വ്യത്യാസമുണ്ടെങ്കിലും ആശയം എല്ലാം ഒരുപോലെയാണ്. ഈ ഹദീസുകളെ കുറിച്ച് സംസാരിച്ച പണ്ഡിതന്മാർ, ധാരാളം പണ്ഡിതന്മാർ, അവരുടെ പേരുകൾ ഉണർത്തി മുമ്പ് ക്ലാസ്സുകൾ കഴിഞ്ഞു പോയിരുന്ന അതിൽ കുറച്ച് പേരുകളാണ് പറഞ്ഞത്, പക്ഷേ അതിലേറെ ധാരാളം പണ്ഡിതന്മാർ വിശിഷ്യ ഞാൻ നടെ സൂചിപ്പിച്ചതായ കുബൂരി പണ്ഡിതന്മാർക്ക് മറുപടി നൽകിയ പണ്ഡിതന്മാർ ദാവൂദ് ബിൻ ജർജീസിനും അതേപോലെ തന്നെ മുഹമ്മദ് ബിൻ അലവി അൽ മാലിക്കിക്കും ജമീൽ സഹാവി അൽ അഫന്തിക്കും അതേപോലെ അഹമ്മദ് സൈലി സൈനി ദഹ്ലാൻ ഈ ആളുകൾക്കൊക്കെ മറുപടി നൽകിയ സലഫി പണ്ഡിതന്മാർ നൽകിയ മറുപടി ഹദീസ് തെളിവിന് യോഗ്യമല്ല. അതുകൊണ്ടാണ് ഈ പണ്ഡിതന്മാർ, കുബൂരികളായ പണ്ഡിതന്മാർ തെളിവെടുത്തത്. അത് തെളിവിന് യോഗ്യമല്ല. ഇനി ഹദീസ് സഹീഹാണെന്ന് വെച്ചാൽ തന്നെയും നിങ്ങൾ നടത്തുന്ന ശിർക്ക് ഇസ്തിഗാസക്ക് ഈ ഹദീസുകളിൽ തെളിവില്ല. ഹദീസിലുള്ളത് തന്നെ സഹായിക്കാൻ കഴിവുള്ള ഹാജറുള്ള ആളുകളോടുള്ള അപേക്ഷയാണ്. ഇവിടെ രണ്ട് പണ്ഡിതന്മാർ പ്രത്യേകം സ്മരിക്കപ്പെടേണ്ടതുണ്ട്. ഒന്ന് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ചിടത്തോളം ചില പണ്ഡിതന്മാർ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഈ ഹദീസ് അഥവാ ഇന്ന ലില്ലാഹി മലായികത്തു ഫിൽ അർളി സിവൽ ഹഫള എന്നുള്ള ഇബ്നു അബ്ബാസിൽ നിന്നുള്ള അസറിനെ പ്രബലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ചിലർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനിയെ പോലുള്ളതായ പണ്ഡിതന്മാർ ആ പക്ഷക്കാരാണ്. യഥാർത്ഥത്തിൽ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ കുറിച്ച് അബ്ദുല്ലാഹി ബിനു അഹമ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിന്റെ മകൻ പറയുന്നത്, വാപ്പ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ 5 തവണ ഹജ്ജ് ചെയ്തു, 2 തവണ വാഹനപ്പുറത്തും 3 തവണ നടന്നും കാൽനടയായും, അല്ലെങ്കിൽ 3 തവണ നടന്ന് 2 തവണ കാൽനടയായി. അങ്ങനെ ഒരു ഹജ്ജിൽ ഞാൻ വഴി തെറ്റി, ഞാൻ നടന്നു പോകുമ്പോൾ അങ്ങനെ ഞാൻ യാ ഇബാദല്ലാ ദുല്ലൂനി അല തരീഖ്, അള്ളാഹുവിന്റെ ദാസന്മാരെ എനിക്ക് വഴി അറിയിക്കൂ എന്ന് വിളിച്ചു. അങ്ങനെ ഫലം അസൽ അഖൂലു ദാലിക ഹത്ത വഖഫ്തു അല തരീഖ്, ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നു, അങ്ങനെ ഞാൻ വഴി പ്രാപിച്ചു എന്നാണ്. ഇത് ഇമാം ബൈഹഖി ശുഅബിൽ അതേപോലെ ഇബ്നു അസാക്കിർ താരിഖ് ദിമശ്കിലൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് അബ്ദുല്ലാഹി ബിനു അഹമ്മദ് ബിൻ ഹംബലിൽ നിന്ന്. അപ്പൊ ഇവിടെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഇബാദല്ലാ ദുല്ലൂനി അല തരീഖ് എന്ന് പറഞ്ഞു, അങ്ങനെ വഴി പ്രാപിച്ചു എന്നാണ്. ഇവിടെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഒരിക്കലും ജിന്നിനെയാണ് വിളിച്ചത്, മലക്കിനെയാണ് വിളിച്ചത് എന്നുള്ളത് പറഞ്ഞിട്ടില്ല. ജിന്നും മലക്കുമാണ് വഴി അറിയിച്ചത് എന്നും അറിയിച്ചിട്ടില്ല. ഈ ലഫ്ദൽ അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ ചില പണ്ഡിതന്മാർ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു അബ്ബാസിൽ നിന്നുള്ളതായ ഹദീസിനെ പ്രബലപ്പെടുത്തിയിരുന്നു എന്നതിന് തെളിവായിട്ട് ഇത് സംഭവം എടുത്തു കൊടുത്തിട്ടുണ്ട്. അതായത് ഏതാ ഇബ്നു അബ്ബാസിൽ നിന്നുള്ള സംഭവം, ഇന്നലില്ലാഹി മലായികത്തൻ നിശ്ചയം അള്ളാഹുവിന് ചില മലക്കുകളുണ്ട്, ഫിൽ അർദ് ഭൂമിയിൽ, സിഫൽ ഹഫവ സിവൽ ഹഫവ ഹഫവത്തിന്റെ മലക്കുകളല്ലാത്ത, യക്തുബൂൻ മായ യസ്ഖുതു മിൻ വറഖി ശജർ, വൃക്ഷത്തിന്റെ ഇലകളിൽ നിന്ന് പൊഴിഞ്ഞത് അവർ രേഖപ്പെടുത്തുന്നു. ഫൈദ അസാബ അഹദുക്കും അറജതൻ ബി അർദി ഫലാത്തിൻ ഫലിയുനാദി അഈനു ഇബാദല്ലാ. നിങ്ങളിൽ ഒരാൾക്ക് ഒരു വിജനസ്ഥലത്ത് വല്ല പ്രയാസവും നേരിട്ടാൽ അയാൾ അഈനു ഇബാദല്ലാ എന്ന് വിളിച്ചോട്ടെ, അള്ളാഹുവിന്റെ ദാസന്മാരെ സഹായിക്കൂ എന്ന് വിളിക്കട്ടെ എന്ന ഈ അസറിനെ പിന്നെ അത് ബസാർ മുസ്നദിൽ പിന്നെ റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ്. ഏതായാലും അതിനെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പ്രബലപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ അടുക്കൽ ഈ അസർ പ്രബലപ്പെട്ടതാണ് എന്നത് ഈ സംഭവം ഉദ്ധരിച്ച നടക്കേൾപ്പിച്ചതായ സംഭവം ഉദ്ധരിച്ചിട്ട് പല പണ്ഡിതന്മാരും ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനിയെ പോലുള്ളവർ അതിൽപ്പെട്ടതാണ്. അതേപോലെ ആ അസറിനെ ഇബിൻ ഹജർ ഹസൻ എന്ന് വിശേഷിപ്പിച്ചതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പറയുന്നത് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ താൻ ഇബാദുല്ലൂനി അല തരീഖ് എന്ന് വിളിച്ചപ്പോൾ ജിന്നിനെയാണ് ഉദ്ദേശിച്ചത്, മലക്കിനെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ളതായി നിർണീതല്ല. അത് ശരിയാണ്. പക്ഷെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രാമാണികരായ പണ്ഡിതന്മാരിൽ പലരും ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അസറിനെ പ്രബലപ്പെടുത്തിയിരുന്നു എന്നതിന് ഇത് ന്യായമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാണ് ഉണർത്തിയത്? ഈ വിളി ശിർക്കൻ വിളിയുടേതല്ല എന്നുള്ളത് അറിയിക്കാനാണ്. ഷെയ്ഖ് അൽബാനി ഈ അഭിപ്രായം പറഞ്ഞ പണ്ഡിതനാണല്ലോ റഹ്മത്തുള്ളാഹി അലൈഹി. ഇത് ശിർക്കൻ വിളിയായിരുന്നുവെങ്കിൽ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നു, ഈ അസറിനെ അഹമ്മദ് ബിൻ ഹംബൽ പ്രബലപ്പെടുത്തിയിരുന്നു എന്ന് പറയുമായിരുന്നു. ഇതാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ അനുസ്മരിക്കേണ്ടതുണ്ട് എന്ന് പറയാൻ കാരണം. ഇമാം അഹമ്മദ് ബിൻ ഹംബലുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ വേറെയും ഇതിൽ സംസാരിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ, ഒരു ഭാഗം ഞാൻ കേൾപ്പിച്ചത് മാത്രം. മറ്റൊന്ന് ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ചാണ്. ഇമാം ഷൗക്കാനി ചിലര് പറയുന്നത് കേട്ടത് ഷൗക്കാനിയും ഈ ഹദീസ് കൊണ്ടുള്ള ഉദ്ദേശം അത് ജിന്നാണെന്ന് പറഞ്ഞിട്ടില്ല, ഉദ്ദേശിച്ചിട്ടില്ല എന്ന രീതിയിലാണ്. അതും ഒരു അന്ധമായ വർത്തമാനവും എതിർക്കലുമായിപ്പോയി. അങ്ങനെ ആണെങ്കിൽ യഥാർത്ഥത്തിൽ ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിൽ കുറച്ച് കൂടുതൽ സംസാരിച്ച പണ്ഡിതനാണ്. എന്താ ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്? നമുക്കറിയാം, മണ്ണാർക്കാട് സംവാദം കേട്ടപ്പോൾ, അതേപോലെ തന്നെ തുടർന്ന് പഠിത്തുന്ന ചില സംവാദങ്ങളിലൊക്കെ മുസ്ലിയാക്കന്മാർ പ്രത്യേക ഷൗക്കാനിയുടെ പേരെടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായ നിലപാട് ഈ വിഷയത്തിൽ മറ്റു പല പണ്ഡിതന്മാരിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ്. യാ ഇബാദുള്ള ഇഹ്ബിസു എന്ന ഹദീസ് കൊടുത്ത്, അതേപോലെ തന്നെ വൈദാ അറാദ ഔനൻ ഫലിയഖുൽ യാ ഇബാദുള്ള അഈനു യാ ഇബാദുള്ള അഈനു യാ ഇബാദുള്ള അഈനു എന്ന ഹദീസ് കൊടുത്തിട്ട് ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി പറയുന്ന അൽ ഹദീസ് അഖ്റജഹു തബറാനി ഫിൽ കബീർ, ഈ ഹദീസ് തബറാനി അൽ മുഅ്ജമുൽ കബീറിൽ കൊടുത്തിട്ടുണ്ട്. കമാ ഖാൽ മുസന്നിഫ് റഹിമഹുല്ലാ എന്ന് പറഞ്ഞു, വഹുവ മിൻ ഹദീസ് ഉത്ബത ബിൻ ഗസ്വാൻ അൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഇദാ ദല്ല അല അഹദികും ഷൈഉൻ ഔ അറാദ അഹദുകും ഔനൻ വഹുവ ബി അർദിൻ ഫലാത്തി ലൈസ ബി അഹദുൻ ഫലിയഖുൽ യാ ഇബാദല്ലാ അഈനൂനി യാ ഇബാദല്ലാ അഈനു യാ ഇബാദല്ലാ അഈനു യാ ഇബാദല്ലാ അഈനു ഫഇന്ന ലില്ലാഹി ഇബാദൻ ലാ യറാഹും. ഇത് പിന്നെ ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയത് അങ്ങനെ തന്നെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് ചെയ്യുന്നത്, തുഹ്ഫത്തുൽ ദാക്കിരീൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മഹൽ ഗ്രന്ഥത്തിൽ. എന്നിട്ട് ഷെയ്ഖ് അൽബാനി എന്താ, ഷെയ്ഖ് ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി എന്താ പറയുന്നത് അവിടെ? അദ്ദേഹം ഇവിടെ ഈ ഹദീസ് കൊണ്ട് ജിന്നാണ് എന്ന് ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. എന്താ പറഞ്ഞത് ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി? വഫിൽ ഹദീസി, ഈ ഹദീസിൽ ദലീലുൻ തെളിവുണ്ട്, അല ജവാസിൽ ഇസ്തിആനത്തി, സഹായം തേടുന്നതിന് ആവശ്യപ്പെടുന്നത് അനുവദനീയമാണ് എന്നതിന്. ആരോട്? ബിമല്ലാ യറാഹുമുൽ ഇൻസാൻ, മനുഷ്യന്മാർ കാണാത്ത, മിൻ ഇബാദില്ല, അള്ളാഹുവിന്റെ ദാസന്മാരോട്. ആരെപ്പോലെ? മിനൽ മലായികത്തി, മലക്കുകൾ, വസാലിഹി അൽ ജിൻ, ജിന്നുകളിലെ സാലിഹീങ്ങൾ. അപ്പൊ മലക്കുകൾ, ജിന്നുകളിലെ സാലിഹീങ്ങൾ തുടങ്ങി അള്ളാഹുവിന്റെ ദാസന്മാരിൽ മനുഷ്യർ കാണാത്തവരോട് സഹായം ആവശ്യപ്പെടാം എന്നതിന് ഈ ഹദീസിൽ ദലീലുണ്ട് എന്നാണ് ഷെയ്ഖ് അലിമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അപ്പൊ ഷൗക്കാനി ഈ ഹദീസിന്റെ വിളിയിൽ ജിന്നാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ആരാ പറയാ? അപ്പൊ അങ്ങനെ ഒരാൾ പ്രസ്താവിച്ചിട്ടുണ്ട് എങ്കിൽ അയാൾ ഇതൊന്നും കാണാതെ പറഞ്ഞു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ലെങ്കിൽ കണ്ടിട്ട് കാണാത്ത പോലെ പറഞ്ഞു. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. ഏതൊരവസ്ഥയിലും സത്യം പറയുന്ന ഒരു നാവിനെ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും കനിയുമാറാവട്ടെ. ഷെയ്ഖ് ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി തുടരുകയാണ്, വലൈസ ഫീ ദാലിക ബഅസുൻ കമ യജൂസു ലിൽ ഇൻസാനി യസ്തഈന ബിബനി ആദം ഇദാ അസറത് ദാബതുഹു ഔ ഇൻഫലതത്. വലൈസ ഫീ ദാലിക ബഅസുൻ, ഇതിലും കുഴപ്പമല്ല. കമ യജൂസു ലിൽ ഇൻസാൻ, മനുഷ്യന് അനുവദനീയമായതുപോലെ, അൻ യസ്തഈന ബിബനി ആദം, ആദം സന്തതികളോട് സഹായം ആവശ്യപ്പെടൽ അനുവദനീയമായതുപോലെ, ഇദാ അസറത് ദാബതുഹു ഔ ഇൻഫലതത്, തന്റെ വാഹനം തെറ്റിയാൽ അല്ലെങ്കിൽ അത് പിന്നെ നഷ്ടപ്പെട്ടാൽ. ഇതാണ് ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അപ്പൊ ഈ ഒരു ഭാഗം ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ വല്ലവരും അങ്ങനെ പിന്നെ ഷൗക്കാനി ചേർത്തിയിട്ട് അങ്ങനെ പ്രസ്താവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അത് വസ്തുനിഷ്ഠമല്ല. അത് ഷൗക്കാനിയുടെ ഇത്തരം പിന്നെ ഉദ്ധരണികൾ കാണാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ കണ്ടിട്ട് കാണാത്തതുപോലെ പറഞ്ഞതായിരിക്കും. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ എന്നാണ് ആ വിഷയത്തിൽ പിന്നെ ഉണർത്താനുള്ളത്. ഇവിടെ ധാരാളം പണ്ഡിതന്മാരുടെ പേരുകൾ അനുസ്മരിക്കേണ്ടതുണ്ട്. ഏത് വിഷയത്തിൽ? പിന്നെ ഈ ഒരു വിഷയത്തിൽ. അതായത് ഈ ഒരു ഹദീസിന്റെ വിളിയും തേട്ടവും അത് അല്ലെങ്കിൽ ഈ ഹദീസുകളുടെ വിളിയും തേട്ടവും അത് ശിർക്കൻ വിളിയല്ല, അതിനൊരു ശിർക്കിന്റെ തേട്ടമില്ല എന്നുള്ളത് നമ്മളെ കേരളക്കരയിലെ കുറച്ച് പ്രബോധകന്മാരുടെ, പണ്ഡിതന്മാരുടെ മാത്രം ഒരു പ്രസ്താവനയോ അല്ലെങ്കിൽ അവരുടെ ഒരു വാദമോ അല്ല പ്രത്യുത. ഇസ്ലാമിക നാടുകളിൽ കഴിഞ്ഞുപോയ സലഫുകളായ പ്രാമാണികരായ പണ്ഡിതന്മാരൊക്കെ ഈ ഹദീസിനെ മുൻനിർത്തിയിട്ട് അതാണ് പറഞ്ഞിട്ടുള്ളത്. ധാരാളം പണ്ഡിതന്മാർ ആ അഭിപ്രായം പറഞ്ഞവരാണ്. ശിർക്കാണ് എന്ന് പറഞ്ഞവർ ഇല്ല. ചിലർ അത് ശിർക്കിലേക്കുള്ള വസീലയാണ് എന്ന് പിന്നെ ഇത്തരം വിളികളുമായി ബന്ധപ്പെട്ടിട്ട് ഉണർത്തിയിട്ടുണ്ട് എന്നുള്ളത് നേരാണ്. പക്ഷെ എന്നാലും അത് ഇവ്വിധം കൈകാര്യം ചെയ്യപ്പെടാൻ മാത്രമുള്ള ഒരു ശിർക്കുൻ അക്ബർ, വലിയ ശിർക്കാണ് എന്നാരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ പണ്ഡിതന്മാരുടെ പേര് ഇവിടെ സ്മരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത്. മുഹമ്മദ് ബഷീർ അസുഹ്സുവാനി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ സിയാനത്തുൽ ഇൻസാൻ അൻ വസ്വസത്തി ഷെയ്ഖ് ദഹ്ലാൻ എന്ന് പറയുന്ന ഗ്രന്ഥം, ദഹ്ലാൻ എന്ന കുബൂരിക്ക് നൽകിയ മറുപടിയാണ് മുഹമ്മദ് ബഷീർ അസുഹ്സുവാനിയുടെ സിയാനത്തുൽ ഇൻസാൻ എന്ന് പറയുന്ന ഗ്രന്ഥം. ഞങ്ങൾ എടവണ ജാമിയ നദ്‌വിയിൽ പഠിച്ച ഗ്രന്ഥാണ്. ബഹുമാന്യൻ അലി അക്ബർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി ഞങ്ങളെ പഠിപ്പിച്ച ഗ്രന്ഥാണ്. ആ ഹദീ ഗ്രന്ഥത്തിൽ ഞങ്ങൾ ഓതി പഠിച്ചതാണ് ഈ വിളിയിൽ എന്തില്ല, ഷിർക്കില്ല. ഹദീസ് തെളിവിന് കൊള്ളൂല്ല എങ്കിലും വിളിയിൽ ഷിർക്കില്ല. മൺമറഞ്ഞവരോടും അതേപോലെ തന്നെ മരിച്ചവരോടും നടത്തുന്ന വിളിയല്ല ഇത് എന്ന്. ഇതേപോലെ തന്നെ അലാമത്ത് അഹമ്മദ് ബിൻ ഇബ്രാഹിം ബിൻ ഈസ എന്ന് പറയുന്ന പണ്ഡിതൻ, അറദ്ദു അലാ ശുബഹാത്തിൽ മുസ്തഈനിൻ ബി ഗൈരില്ലാ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നൽകിയ മറുപടി. അതേപോലെ തന്നെ ഷെയ്ഖ് സുലൈമാൻ ഇബ്ന് സഹ്മാൻ എന്ന് പറയുന്ന പണ്ഡിതൻ, അസവായിഖുൽ മുർസല ശിഹാബിയ അല ശുബഹ് അദ്ദാഹിദ അദ്ദാഹിദ അശാമിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ, അതേപോലെ അദ്ദേഹത്തിന്റെ അദ്ദിയാഉ ശാരിഖ് ഫീ റദ്ദി ശുബഹാത്തിൽ മാലിഖിൽ മാരിഖ് എന്ന് പറയുന്ന ഗ്രന്ഥം, കശ്ഫു ഗയാഹിബു ബലാം അൻ ഔഹാമി ജലാഇൽ അഫ്ഹാം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മറ്റൊരു ഗ്രന്ഥം. ഈ ഗ്രന്ഥങ്ങളൊക്കെ മുമ്പ് ഈ വിഷയം നമ്മൾ ബോർഡിൽ എഴുതി ഇവിടെ വിശദീകരിച്ച് ക്ലാസ് എടുത്തപ്പോൾ ഉണർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ അബ്ദുള്ള ഇബ്നു അബ്ദുറഹ്മാൻ അബൂ ബുതൈൻ, തഹ്സീസു തഖ്ദീസ് ഫീ കശ്ഫി തൽബീസ് ദാവൂദ് ബിൻ ജർജീസ് എന്ന് പറയുന്ന മറ്റൊരു പിന്നെ ഒരു കുബൂരിയായിരുന്നു ദാവൂദ് ബിൻ ജർജീസ്. ഇത്തരം ഹദീസുകൾ കൊണ്ട് അസറുകൾ കൊണ്ട് അയാൾ ശിർക്കൻ ഇസ്തിഹാസൊക്കെ തെളിവ് തെളിച്ചപ്പോൾ പിന്നെ ബഹുമാന്യൻ പിന്നെ അബ്ദുള്ള ഇബ്നു അബ്ദുറഹ്മാൻ അബൂ ബുതൈൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് അന്ന് നൽകിയ മറുപടിയാണ് എന്താ? ഹദീസ് സഹിയല്ല. സഹിയാണെന്ന് സങ്കല്പിച്ചാൽ തന്നെയും അതിൽ മരണപ്പെട്ടവരോടും അതേപോലെ തന്നെ ഗായിബീങ്ങളായ അപ്രത്യക്ഷരായവരോടുമുള്ള ദുആ അനുവദനീയമാണ് എന്നുള്ളതിന് തെളിവില്ല. പിന്നെയോ ഇതിൽ തന്നെ സഹായിക്കാൻ കഴിയുള്ള ഹാജറുള്ളവരോടുള്ള അപേക്ഷ മാത്രമാണുള്ളത് എന്നാണ് അദ്ദേഹം അതിൽ ഉണർത്തിയിട്ടുള്ളത്. ഇതേപോലെ മഹ്മൂദ് ശുക്രി അൽ ആലൂസി അദ്ദേഹത്തിന്റെ ഫതഹുൽ മന്നാൻ തത്തിമത്ത് മിൻഹാജ് തഅസീസ് റദ്ദ് സുൽഹുൽ ഇഖ്വാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ, അതേപോലെ തന്നെ അല്ലാമ സയ്യിദ് ഇബ്നു മുഹമ്മദ് ആലി സുലൈമാൻ റഹ്മത്തുള്ളാഹി അലൈഹി ഫതഹുൽ മന്നാൻ ഫീ നഖ്ദി ശുബഹി ദ്വാൻ ദഹ്ലാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ദഹ്ലാൻ നൽകിയ മറുപടി. അതേപോലെ അല്ലാമ സുലൈമാൻ ഇബ്നു ഷെയ്ഖ് അബ്ദുള്ള ഇബ്നു ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി, മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരക്കുട്ടിയാണ്. അദ്ദേഹത്തിന്റെ തൈസീറുൽ അസീസുൽ ഹമീദ് ഫി ഷറഹി കിതാബി തൗഹീദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ, അതേപോലെ ധാരാളം പണ്ഡിതന്മാർ ഇവിടുത്തെ സൗദി അറേബ്യയുടെ ഇന്നത്തെ പിന്നെ വസീർ ഉസ്സുനുൽ ഇസ്ലാമിയ ഇസ്ലാമിക് അഫയേഴ്സ് എൻഡോമെന്റ്സ് ദഅവ ആൻഡ് ഗൈഡൻസ് മന്ത്രിയായ ഷെയ്ഖ് സാലിഹ് ആലി ഷെയ്ഖ് അദ്ദേഹത്തിന്റെ മുഹമ്മദ് ബിൻ അലവി അൽ മാലിക്കുള്ള മറുപടിയിൽ, മുഹമ്മദ് ബിൻ അലവി അൽ മാലിക് എന്ന് പറഞ്ഞിട്ട് മക്കയിൽ ഒരു കുബൂരി പണ്ഡിതൻ ഉണ്ടായിരുന്നു, അയാൾ ഇത്തരം അസറുകൾ കൊണ്ട് മരിച്ചവരോടുള്ള സഹായാർത്ഥനൊക്കെ തെളിവ് പിടിച്ചിട്ടുണ്ട്. അതിന് സാലിഹ് ആലി ഷെയ്ഖ് സുന്ദരമായ മറുപടിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഹാദിഹി മഫാഹിമുല എന്ന പേരിൽ ആ ഗ്രന്ഥം വിരചിതമാണ്, വളരെ പ്രസിദ്ധവുമാണ്. സാലിഹ് ആലി ഷെയ്ഖ് വളരെ ഭംഗിയാർന്ന മറുപടിയാണ് നൽകിയിട്ടുള്ളത്. ഹദീസ് തെളിവിനെടുക്കുന്ന വിഷയത്തിൽ സംസാരമുണ്ട്, പക്ഷേ എങ്കിലും അതിൽ ശിർക്കൻ ഇസ്തിഹാസ സഹായത്തേട്ടം ഇല്ല എന്നുള്ളത് അദ്ദേഹം അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പിന്നെ ഈ വിഷയത്തിൽ സഹായത്തേട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ ഭംഗിയാർന്ന പിന്നെ വിവരണവും അതേപോലെ തന്നെ അതിലുള്ള വിഭജനവും നടത്തിയ പണ്ഡിതനാണ് സാലിഹ് ആലി ഷെയ്ഖ്. ഈ വിഷയത്തിൽ സംസാരിക്കുന്നവർ ആരായാലും അദ്ദേഹത്തിന്റെ ആ അപക്രതനം മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ അവർക്ക് വളരെയധികം ഉപകാരപ്പെടും പിന്നെ എന്ന് ഇവിടെ സന്ദർഭോചിതമായിട്ട് ഉണർത്തുകയാണ്. ഇതേപോലെ വേറെയും പണ്ഡിതന്മാർ അല്ലാമ അബ്ദുൽ അസീസ് അൽ ഹുസൈൻ, അതേപോലെ തന്നെ അഹമ്മദ് ബിൻ നാസർ ആലിമ അമർ തുടങ്ങി പണ്ഡിതന്മാർ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഹദീസിനെ പുരസ്കരിച്ചിട്ട് ഇവിധം സംസാരിച്ചിട്ടുണ്ട്. ആരുമേ അത് ഷിർക്കിന്റെ തേട്ടമാണ് എന്നുള്ളത് അവർ പറഞ്ഞിട്ടില്ല, സ്ഥിരീകരിച്ചില്ല. അങ്ങനെ പറഞ്ഞൊരു പണ്ഡിതനെയും കാണാൻ സാധിച്ചിട്ടില്ല. ചില പണ്ഡിതന്മാർ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരിൽ ചിലർ ഈ ഹദീസുകളിൽ ചിലതിനെ, ഈ അസറുകളിൽ ചിലതിനെ അവരുടെ ഗ്രന്ഥങ്ങളിൽ നൽകിയിട്ടുണ്ട്. അത് പിൽക്കാലക്കാരല്ല, പൂർവ്വകാലത്തുള്ള പണ്ഡിതന്മാർ വരെ. അത് ഇവിടെ പ്രത്യേക ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതെന്താ, ഇമാം അബൂബക്കർ അഹമ്മദ് ഇബ്നു സുന്നി അതേ 364 മരണപ്പെട്ട പിൽക്കാലക്കാർ, മുമ്പ് ഉദ്ധരിച്ച പണ്ഡിതന്മാരൊക്കെ പിൽക്കാലക്കാരാണ്. പക്ഷേ അവര് ആ പിൽക്കാലക്കാരായ പണ്ഡിതന്മാരെ നമ്മൾ ഉണർത്താൻ കാരണം എന്താ, കാരണം പിൽക്കാലക്കാരായ കുബൂരി പണ്ഡിതന്മാരാണ് ഈ ഹദീസിനെ എടുത്തിട്ട് എന്ത് ചെയ്തത്, ഷിർക്കൻ ഇസ്തിഹാസെ ന്യായീകരിച്ചത്. അതുകൊണ്ടാണ് ഈ പണ്ഡിതന്മാർ അവർക്ക് മറുപടി കൊടുത്തതിനെ നമ്മൾ എടുത്ത് ഉദ്ധരിച്ചത്. അവർ സലഫികളായ പണ്ഡിതന്മാരാണ് ഇവിടെ നമ്മൾ ഉണർത്തിയ പണ്ഡിതന്മാർ. എന്നാൽ അവരെയും മുൻകടന്നിട്ട് വന്ന പണ്ഡിതന്മാർ അതാണ് ആര്, അബൂബക്കർ അഹമ്മദ് ഇബ്നു സുന്നി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഷാഫിഈ പണ്ഡിതനാണ്. 364 മരണപ്പെട്ട അദ്ദേഹം അദ്ദേഹത്തിന്റെ അമലുൽ യോമി വല്ലൈല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട്. ബാബു മാ യഖൂലു ഇദ ഫലതത് ദാബതുഹു, ഒരാളുടെ യാത്രാമൃഗം വഴിതെറ്റിയാൽ പിന്നെ പോയാൽ എന്താണ് പറയേണ്ടത് എന്ന അധ്യായത്തിന് താഴെയാണ് ഈ ഹദീസ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇമാം ഉൽ ബൈഹഖി അൽ ഹാഫിദ് അബൂബക്കർ അഹമ്മദ് ഉൽ ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് അൽ ആദാബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ, ഇമാം ബൈഹഖി 458 മരണപ്പെട്ട പണ്ഡിതനാണ്, അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഈ ഹദീസ് എടുത്തു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമാം അബ്ദുല്ലാഹി ഇബ്നു മുസ്ലിഹ് അൽ മഖ്ദസി റഹ്മത്തുള്ളാഹി, ഇബ്നു മുസ്ലിഹ് ഹംബലി ഫുഖഹാക്കളിൽ പ്രസിദ്ധനാണ്. ഹിജ്റയുടെ 763 അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ അൽ ആദാബ് ശറഈ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് എടുത്തു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി, 728 മരണപ്പെട്ട ഷെയ്ഖുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഷെയ്ഖായ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി, അൽ കലിമു തയ്യിബ് മിൻ അസ്കാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുണ്ട്. ശിർക്കൻ ഇസ്തിഗാസയെ ന്യായീകരിച്ച പണ്ഡിതന്മാർക്ക് സുന്ദരമായി മറുപടി കൊടുത്ത ആളാണ് ആര്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. അദ്ദേഹത്തിന് അൽ ഇസ്തിഗാസത്തുൽ കുബ്ര എന്ന് പറയുന്നത് ബക്കരിക്കുള്ള മറുപടിയാണ്. ഇസ്തിഗാസയെ ന്യായീകരിച്ച ആളുകൾക്കുള്ള മറുപടി കൊടുത്ത പണ്ഡിതന്മാരിൽ അഗ്രഗണ്യനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി. വളരെ സുന്ദരമായ മറുപടിയാണ്. ആളുകൾക്ക് പ്രമാണ യോഗ്യമായിട്ടുള്ള ഗ്രന്ഥമാണ് അദ്ദേഹത്തിന്റെ അൽ ഇസ്തിഗാസത്തുൽ കുബ്ര. അങ്ങനെയുള്ള ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഷിർക്കിന്റെ ചുവ ഈ ഒരു വിളിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അതെങ്ങനെയാണ് തന്റെ അൽ കരീമു തയ്യിബിൽ കൊടുക്കുക? അതിനൊരു കുറിപ്പ് പോലും കൊടുക്കാതെ? അപ്പൊ ഷെയ്ഖുൽ ഇസ്ലാമിനെ പോലുള്ളതായ മഹത്തുക്കളായ പണ്ഡിതന്മാരാരും ഇവർ മനസ്സിലാക്കിയതുപോലുള്ളതായി മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഈ ചില ആളുകൾക്ക് വന്നു പോയ എന്തോ ഒരു പ്രശ്നമാണ്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്ത് നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. അതേപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹ്, അബൂ അബ്ദുള്ള മുഹമ്മദ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി 751 മരണപ്പെട്ട ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ശിഷ്യൻ അൽവാബിലു സയ്യിബ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ വേറെയും പണ്ഡിതന്മാർ ധാരാളമാണ്. അവരുടെ പിന്നെ ഒരു പട്ടിക തന്നെ ധാരാളമുണ്ട്. അവരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ നൽകിയിട്ടുണ്ട് ഇത് ഈ പിന്നെ അസർ. അപ്പോ ഇവിടെ നമ്മൾ പറയുന്നത് ഈ ഒരു വിളി അതിന്റെ പേരിൽ നമ്മളുടെ പ്രവർത്തകരെ, നമ്മളെ ചില പണ്ഡിതന്മാരെ ഷിർക്ക് ആരോപിച്ച് കുഫർ ആരോപിച്ച് അവരെ പിന്നെ എതിർക്കുകയും ദൂരപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും അതേപോലെ തന്നെ അവരെ വേദികളിൽ നിന്ന് വേദികളിലേക്ക് എന്ന പോലെ മോശപ്പെടുത്തി സംസാരിക്കുകയും ചെയ്യുന്ന ഈ ഒരു ദുരവസ്ഥ, ഇത് വളരെ ഖേദകരമാണ്. അത് ആളുകൾ മതിയാക്കുകയും അതേപോലെ തന്നെ ഈ വിഷയത്തിൽ ഒരു പുനർവിചിന്തനം നടത്തി സച്ചരിതരായ നമ്മുടെ മുൻഗാമികൾ, സലഫികളായ നമ്മുടെ പണ്ഡിതന്മാർ അവരുടെയിലേക്ക്, അവരുടെ ഗ്രന്ഥങ്ങളിലേക്ക്, അവർ പ്രതിപാദിച്ചതിലേക്ക് മടങ്ങി ഒരു വിളി എപ്പോഴാണ് അത് ഷിർക്കാകുക? ഷിർക്കാകുവാൻ അതിന് പറയപ്പെട്ടതായ മാനദണ്ഡം എന്താണ്? ഈ മാനദണ്ഡങ്ങളെ മനസ്സിലാക്കിയിട്ട് ഐക്യപ്പെടുവാനും ഒന്നിക്കുവാനും ശ്രമിക്കുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് തരുണത്തിൽ ഉണർത്തുവാനുള്ളത്. മാത്രമല്ല ഈ ഷിർക്ക് ആരോപണവും കുഫ്ർ ആരോപണവും തുടർന്നു പോകുമ്പോൾ ചില പുതിയ പുതിയ പ്രാസംഗികന്മാർ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് താങ്ങായിട്ട് താനേ പോകുന്ന തോണിക്ക് ഒരു ഉന്തും പിന്നെ ഒരു തള്ളും എന്ന രീതിയിലാണ് ചിലർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഈ പ്രസംഗം അല്ലെങ്കിൽ അവരുടെ ഈ സംസാരം അവർ തുടർത്തുന്നതിന് മുൻപായി, തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇത്തരം പണ്ഡിതന്മാരെന്ത് പറഞ്ഞു, അവരുടെ നിലപാട് എന്താണ്, ഞങ്ങൾ ഈ പറയാൻ പോകുന്നതിന് ഏതെങ്കിലും ഒരു പൂർവികന്റെ പിൻബലം ഞങ്ങൾക്കുണ്ടോ എന്നൊന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അവർ ഈ പിന്നെ വർത്തമാനം നടത്തുന്നതായിരിക്കും നല്ലത് എന്നാണ് പറയുവാനുള്ളത്. ഇവിടെ ഒരാൾ പറഞ്ഞത് ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി എന്താണ് ഷിയാ പണ്ഡിതനാണെന്ന് ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാണ്. നഊദു ബില്ലാ. അദ്ദേഹം ഷിയാ ചിന്തകളിൽ നിന്നും അതേപോലെ തന്നെ അങ്ങനത്തെ വിഷയങ്ങളിൽ നിന്നൊക്കെ തൗബ ചെയ്ത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രാമാണികനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ പലതുണ്ട്. അദ്ദേഹം എഴുതിയതായ ഗ്രന്ഥങ്ങൾ, നൈലുൽ ഔത്താർ പോലുള്ളതായ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ, അതേപോലെ തന്നെ വേറെ ഗ്രന്ഥങ്ങളുണ്ട്, തുഹ്ഫത്തു ദാക്കിരി. ആ ഗ്രന്ഥങ്ങൾ ആളുകൾ പഠിക്കട്ടെ, മനസ്സിലാക്കട്ടെ. എല്ലാവരുടെ വാക്കുകളിൽ നിന്നും തള്ളാനും കൊള്ളാനും ഉണ്ടാകും, അരിഷ്കാലൊന്നുമില്ല. നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങളുടേത് മാത്രമാണ് സ്വീകരിക്കപ്പെടാൻ, 100-ൽ 100 സ്വീകരിക്കപ്പെടാനുള്ളത്. ബാക്കിയുള്ളവരിലൊക്കെ സ്വീകരിക്കാനും അതേപോലെ തന്നെ ഒഴിവാക്കാനും ഉള്ളതുണ്ടായിരിക്കും. പക്ഷെ ഈ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞ നിലപാട് അത് അദ്ദേഹത്തിന്റെ മാത്രം നിലപാടല്ല. ഈ വിളിയിൽ ഷിർക്കില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം മാത്രം മനസ്സിലാക്കിയതൊന്നല്ല പ്രത്യുത, അത് സലഫികളായ പണ്ഡിതന്മാരുടെയൊക്കെ നിലപാടാണ്. സുഹൂരികൾ ഇവ കൊണ്ട് തെളിവ് പിടിച്ചപ്പോൾ നമ്മുടെ പണ്ഡിതന്മാരെല്ലാവരും നൽകിയ മറുപടി, ആ മറുപടിയിൽ നമ്മുടെ പ്രബോധകന്മാർ പരിമിതപ്പെട്ടിരുന്നുവെങ്കിൽ മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ നേരെ ഷിർക്കാരോപിക്കുന്ന കുഫർ ആരോപിക്കുന്ന ഒരു ദുരവസ്ഥ അവർക്ക് വരുമായിരുന്നില്ല. ചില ആളുകൾ ഷൗക്കാനിയെ കുറിച്ച്, അതേപോലെ തന്നെ പിന്നെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയിലേക്ക് വരെ എത്തും വിധമൊക്കെയാണ് ഈ ശിർക്കാരോപണവും കുഫ്രാരോപണവും പറയുന്നത്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. അപ്പോ പിന്നെ അങ്ങനത്തെ ഒരു ദുരവസ്ഥയിൽ ചെന്ന് ചാടുമായിരുന്നില്ല. ഈ പൂർവികരുടെ നിലപാടുകൾ, വിശദീകരണങ്ങൾ മനസ്സിലാക്കിയിരുന്നു വെങ്കിൽ. ഇതാണ് പിന്നെ ഈ സമയം ഇവിടെ ഉണർത്തുവാൻ ഉദ്ദേശിച്ചത്. പിന്നെ നമ്മളുടെ വിഷയം ഇതല്ല. കിതാബു തൗഹീദിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി, ബാബു മിന ശിർക്കി അൻ യസ്തഗീസ ബിഗൈരില്ലാ ഔ യദുഉ ഗൈറഹു, അള്ളാഹു അല്ലാത്തവരോട് ദുആ ഇരക്കുക, അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സഹായത്തേട്ടം നടത്തുക എന്ന അധ്യായം വിശദീകരിച്ചപ്പോൾ, സഹായത്തേട്ടത്തിന്റെ വിഷയത്തിൽ എപ്പോഴാണ് ഒരു സഹായത്തേട്ടം അത് ശിർക്കാകുക? സഹായത്തേട്ടത്തിന് ശറഈയായ ഹുക്കുമുകൾ ബാധകമാക്കുമ്പോൾ ഹറാമാകുന്ന സഹായത്തേട്ടം ഏതാണ്? പ്രതിഫലാർഹമായ സഹായത്തേട്ടം, മന്ദൂബായ സഹായത്തേട്ടം ഏതാണ്? അതേപോലെ തന്നെ നിർബന്ധമായ സഹായത്തേട്ടം അതേതാണ്? അതൊക്കെ വിശദീകരിച്ചു. അതോടെ ഇന്ന് ആളുകൾക്കിടയിൽ സംസാര വിഷയമായിട്ട് വളരെയധികം ഒരു പ്രയാസകരമായ അവസ്ഥയിലേക്ക് സംസാരം എത്തി നിൽക്കുന്ന ഒരു വിഷയം, അതിനെക്കുറിച്ചും ഉണർത്തി എന്ന് മാത്രം. ഇതിൽ കുറേ വിഷയങ്ങൾ ഇനിയും ഉണർത്താനുണ്ട്, പക്ഷേ സമയദൈർഘ്യത്താൽ ഇവിടെ ഉപസംഹരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹത്തായ മഹത്തായ ഫദലിനാൽ നമുക്കെല്ലാവർക്കും ഈ സത്യദീനിൽ ഇസ്തിഖാമത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളുടെ നേതാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും അള്ളാഹുവിൻ്റെ മഹത്തായ മഹത്തായ ഫദലിനാൽ, അള്ളാഹുവിൻ്റെ മഹത്തായ മഹത്തായ ഖുദ്റത്തിനാൽ ഹൃദയവിശാലതയും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ആഫിയത്തും കനിയുമാറാവട്ടെ. മനസ്സുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ വിശാലത നൽകുമാറാവട്ടെ. പരസ്പരം ഐക്യപ്പെടുവാനും ഒന്നിച്ച് പ്രവർത്തിക്കുവാനും നമ്മുടെ നേതാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ ഭാഗ്യം കനിയുമാറാവട്ടെ. ദീനി ഖിദ്മത്തിൻ്റെ മാർഗ്ഗേണ അവരുടെ എല്ലാവരുടെയും ആയിരാരോഗ്യം അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളായി ജീവിച്ച്, സത്യവിശ്വാസികളായി മരിച്ച്, സത്യവിശ്വാസികൾക്കൊപ്പം ഉയർത്തി നിൽക്കാൻ നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.